കേനോപനിഷത്ത് സാമവേദത്തിലെ ഉപനിഷത്താണ്. സാമവേദത്തിലെ ബ്രാഹ്മണ ഭാഗം തലവകാര ഉപനിഷത്ത്, തലവകാര ബ്രാഹ്മണം എന്നതാണ് ആദ്യത്തെ ശാന്തിപാഠം. ഇതിന്റെ ശാന്തിപാഠം അപ്യായന്തു മമാങ്കാനി എന്നുള്ളതാണ്. ഇവിടുത്തെ സഹനാമവധു എന്നുള്ളതും ചേർത്തിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഇതിന്റെ ശാന്തിപാഠമായി കണക്കാക്കുന്നത് അപ്യായന്തു എന്നുള്ളതാണ്. രണ്ടും വായിക്കാം. സഹനാവവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകമായി വരുന്നത് അപ്യായന്തു എന്നുള്ളതാണ്. അപ്യായന്തു മമാങ്കാനി വാക് പ്രാണചക്ഷു ശ്രോത്രം അധോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് നിരാകരണമസ്തു നിരാകരണം മേ അസ്തു തദാത്മനി നിരതേ യേ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു. അത് തെറ്റുകൂടാതെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിരിച്ചു വായിച്ചത്. അതിന് പറയുന്നത് അപ്യായന്തു മമാങ്കാനി, മമാങ്കാനി എന്റെ അംഗങ്ങൾ അപ്യായന്തു പരിപുഷ്ടമാകട്ടെ. പ്രാർത്ഥനാ രൂപത്തിലാണ് എല്ലാ ശാന്തിമന്ത്രങ്ങളും. പ്രാർത്ഥനാ രൂപത്തിലാണ് എന്റെ അംഗങ്ങൾ പരിപുഷ്ടമാകട്ടെ ശുദ്ധമാകട്ടെ എന്നും അർത്ഥം പറയുന്നുണ്ട്. അതോടൊപ്പം അടുത്ത് പറയുന്ന എന്താണ്? വാക് പ്രാണ ചക്ഷു ശ്രോത്രം അധോ ബലം. വാക് വാഗേന്ദ്രിയം, പ്രാണന്മാര്, ചക്ഷുരേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം പറയുന്നു ബലം. ബലം എന്ന് പറയുന്നതിന് ഇതിനെല്ലാം ബലം നൽകുന്ന മനസ്സ്, അങ്ങനെ അർത്ഥം പറയുന്നു. അതുകൂടാതെ ഇന്ദ്രിയാണിച്ച സർവാണി, സർവാണി ഇന്ദ്രിയാണിച്ച സർവ ഇന്ദ്രിയങ്ങളും. ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പേരെടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് പറയുന്നു എല്ലാ ഇന്ദ്രിയങ്ങളും പുഷ്ടമാകട്ടെ, എല്ലാ ഇന്ദ്രിയങ്ങളും ബലവത്താകട്ടെ, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളും ശുദ്ധമാകട്ടെ. ഇത് ബ്രഹ്മവിദ്യയുടെ സന്ദർഭമാണ്. ബ്രഹ്മവിദ്യയുടെ സന്ദർഭത്തിൽ ഇതെല്ലാം പുഷ്ടമാകട്ടെ ശുദ്ധമാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഈ വിദ്യയെ ഗ്രഹിക്കേണ്ടത് ഈ ഇന്ദ്രിയങ്ങളുടെ സഹായത്താലാണ്. ഈ വിദ്യയെ ഗ്രഹിക്കുന്നതിന് എന്റെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനുൾപ്പെടെ യോഗ്യമാകട്ടെ എന്നാണ് പ്രാർത്ഥന. യോഗ്യമായി തീരണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ശാന്തിപാഠങ്ങൾ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശാന്തിപാഠങ്ങൾ ശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിന് അവൻ ശാന്തനായിരിക്കും, അവന്റെ മനസ്സ് ശാന്തമാണ്. പ്രശാന്ത മാനസേന മുമ്പ് പഠിച്ചിട്ടുണ്ട്. ശാന്തമായ മനസ്സുള്ളവന് ഇത് ഗ്രഹിക്കാൻ പറ്റും. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക് മനസ്സിനെ ശാന്തമാക്കും. അതിന് ശാന്തമാക്കുന്നതിന് ഉള്ള ഉപായം എന്താണ്? ഇവിടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഇവിടെ ബ്രഹ്മത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ബ്രഹ്മത്തെക്കുറിച്ചിവിടെ ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിക്കും. എന്താണോ നിർഗുണമാണ്, നിരാകാരമാണ്, അത് അതിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അവിടെ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും അങ്ങനെയുള്ള ഭേദമില്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തോട് പ്രാർത്ഥിച്ചിട്ട് വിശേഷം, അത് അസ്പർശം, അരൂപം, അരസം, അഗന്ധം എന്നെല്ലാം പറയും. അവിടെ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ സ്പർശം പോലുമില്ല. അതൊന്നുമില്ലാത്തടത്ത് ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? ഇന്ദ്രിയം പ്രവർത്തിക്കാത്തടത്ത് പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനം? അപ്പോ അതേ ബ്രഹ്മം തന്നെ, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ സഗുണമായിരുന്നു പ്രാർത്ഥന ഗ്രഹിക്കുന്നു. അതും ശ്രുതി തന്നെ പറയും. എന്താണ്? അവൻ കണ്ണില്ലാത്തവനാണ്, പക്ഷെ കണ്ണില്ലാതെ കാണുന്നു. ചെവിയില്ലാത്തവനാണ്, പക്ഷെ ചെവിയില്ലാതെ കേൾക്കുന്നു. അപ്പൊ നിർഗുണമായിരിക്കുന്നത് തന്നെ സഗുണമായിരുന്നു പ്രാർത്ഥനയെ കേൾക്കുന്നു, അനുഗ്രഹിക്കുന്നു. പക്ഷെ അവിടെയും എന്താണ്? അവിടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല. ഇന്ദ്രിയരഹിതനായിട്ടാണ് പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നത് ജിജ്ഞാസമാണ്. ജിജ്ഞാസു പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, പറഞ്ഞല്ലോ, തന്റെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മവിദ്യയെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ യോഗ്യത ഈശ്വരാനുഗ്രഹത്തിലൂടെ സാധ്യമാകും. അപ്പൊ ബ്രഹ്മത്തിനോട് പ്രാർത്ഥിക്കുന്ന വ്യർത്ഥമല്ല. പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ബ്രഹ്മം ആ രൂപത്തിലായി മാറും. അതിനാണ് നമ്മൾ അതിന്റെ സഗുണഭാവം എന്ന് പറയുന്നത്. ഈ ഉപനിഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നാല് കാണ്ഡങ്ങളാണ്. അതിൽ ആദ്യത്തെ രണ്ട് കാണ്ഡങ്ങളും കുറിച്ചും പറയുന്നത് ശുദ്ധ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം, പിന്നീട് വരുന്ന രണ്ട് കാണ്ഡങ്ങളിൽ ലക്ഷോപാഖ്യാനം, അവിടെ ഈ വിദ്യയെ സ്തുതിക്കുന്ന തരത്തിലുള്ള ഉപാഖ്യാനമാണ്. കഥാരൂപത്തിലവിടെ തത്വത്തെ അവതരിപ്പിക്കുകയാണ്. ആദ്യം അങ്ങനെയല്ല, തത്വത്തെ ശുദ്ധമായ നിലയിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് ശുദ്ധ ബ്രഹ്മവിദ്യ കാണ്ഡം എന്ന് പറയും. അതിനും ഒരു പ്രത്യേകതയുള്ളത്, അവിടെ ഗുരു പരമ്പരയെ സ്മരിക്കുന്നു. അവിടെ പറയുന്നു ഈ വിദ്യ ഗുരു പരമ്പരയിലൂടെ വരുന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് അയാളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടതൊന്നുമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇത് സ്വയംഭൂവായതൊന്നുമല്ല. അങ്ങനെ ഉണ്ടാകത്തില്ല ബ്രഹ്മവിദ്യ. ഇത് പരമ്പരയിലൂടെ സംഭവിക്കത്തുള്ളൂ. നമുക്ക് ഇതിനും പറഞ്ഞല്ലോ, ഞാനിത് സൂര്യനെ ഉപദേശിച്ചു, പിന്നെ അത് മനുവിന് വന്നു, ഇക്ഷ്വാകുവിന് വന്നു. അങ്ങനെ ആ വിദ്യാ പരമ്പര. ഇവിടെയും ഗുരുവിനോട് ശിഷ്യൻ സംശയം ചോദിക്കുന്നു, ഗുരു ഉപദേശിക്കുന്നു. അങ്ങനെ ഗുരു ഉപദേശിക്കുമ്പോഴും ഗുരു പറയും, ഇത് എന്റെ അഭിപ്രായമല്ല, ഞാൻ സ്വയംഭൂവൊന്നുമല്ല, ഇത് ഗുരു പരമ്പരയിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഗുരുക്കന്മാരെ ആദരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന ഈ ഗുരുക്കന്മാരോടാണ്. അവിടെ പറയും, ഇത് എനിക്കറിയാം, ഗുരു പരമ്പരയിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചതാണ്, പക്ഷെ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ, എങ്ങനെ പറഞ്ഞാലാണ് കേൾക്കുന്നവൻ ഇത് ബോധ്യപ്പെടുന്നതെന്നും അതെനിക്കറിയത്തില്ല. എങ്ങനെ വ്യാഖ്യാനിച്ചാലാണ് ശ്രോതാവിനിത് സുഗ്രഹമായി തീരുന്നത്? അത് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രത്യേക ഉപായങ്ങളൊന്നുമില്ല, വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രം ശ്രോതാവിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എത്ര സമർത്ഥമായി വ്യാഖ്യാനിച്ചാലും ശ്രോതാവ് അത് ഫലപ്രദമാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഗുരു, ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ വിശദീകരിച്ചാൽ നിനക്കത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അതെനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ന വിദ്മ, കാരണം സ്വയം പ്രകാശിക്കുന്നതാണ് ഈ വിദ്യ, ഗുരുപരമ്പരയിൽ പ്രകാശിക്കുന്നതാണ് വിദ്യ. അതിനെ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്നറിയത്തില്ല. ഇതെങ്ങനെ പ്രകാശിക്കും? യോഗ്യതയുള്ളവനല്ല അത് പ്രകാശിക്കും. അതുകൊണ്ടാണ് ഇവിടെ യോഗ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതേ പ്രാർത്ഥിക്കാൻ, അല്ലാതെ ഒരാൾക്ക് വിദ്യ എടുത്ത് വേറൊരാളിന് കൊടുക്കാനോ, ഒരാൾക്ക് വിദ്യ വേറൊരാളിനെ പഠിപ്പിക്കാനോ, ഒരാൾക്ക് വേറൊരാളിന് വിദ്യയെ വർണ്ണിച്ചു കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്റെ ശുദ്ധി അത് തന്നെ സംഭവിക്കണം. ഇതിനെ ഗ്രഹിക്കുന്നതിന് തന്റെ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വതും, ഇവിടെ പറഞ്ഞല്ലോ ശരീരം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരമാണ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം വന്നു കഴിഞ്ഞു. പൂർണമായും ശരീരം, മനസ്സ്, പ്രാണന്മാരെല്ലാം ശുദ്ധമായിരിക്കും. പരമമായ പരിശുദ്ധിയിൽ മാത്രമേ ഇത് പ്രകാശിക്കും. ഭാഷ്യകാരനും പറയും അങ്ങനെ അല്ലാത്തവനത് പ്രകാശിക്കത്തില്ല. ബ്രഹ്മചര്യ വ്രതം പോലെയുള്ള വ്രതങ്ങൾ ശീലിക്കുന്നതും ആ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മുഖ്യമായും ശാരീരികമായും മാനസികമായും ഇന്ദ്രിയപരമായുമുള്ള ശുദ്ധി, ആ ശുദ്ധിയുടെ പൂർണ്ണത സംഭവിക്കണം. അതാണ് പറയുന്നത് എന്താണ്, എന്റെ അംഗങ്ങളെയും ശുദ്ധമാക്കണം. അത് അങ്ങനെയുള്ള കഠിനമായ വ്രതങ്ങൾ സ്വീകരിക്കുക സാധ്യമാണ്. അതുകൊണ്ടുകൂടെ ഭാഷ്യകാരൻ ഈ വരുമ്പോൾ ആവർത്തിച്ച് പറയും, അങ്ങനെയുള്ള പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ, ഇവിടെ ഭാഷ്യകാരൻ പ്രിയേഷണത്യാഗം, ആ ത്യാഗത്തിലൂടെയുള്ള പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ വിദ്യ പ്രകാശിക്കത്തുള്ളൂ. ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തി ലൗകിക ഭോഗങ്ങളിൽ മുഴുകുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഈ വിദ്യ പ്രകാശിക്കത്തില്ല. അതുകൊണ്ടാണ് ശരീരം ഉൾപ്പെടെയുള്ളതിന്റെ ശുദ്ധിക്ക് വേണ്ടി, അല്ലാതെ ഇവിടെ അപ്യായന്തു പുഷ്ടമാകട്ടെ എന്നർത്ഥം. കാരണം ഒരാൾ ധരിക്കാമെന്നുള്ള തരത്തിൽ അത് ശരീരപുഷ്ടിയല്ല, മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ പുഷ്ടിയല്ല, അതിലൂടെ ഒരു പ്രസക്തിയില്ല. അതെല്ലാം പുഷ്ടമായിരിക്കുന്നത് നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും എല്ലാം ആരോഗ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആത്മവിദ്യയുടെ സന്ദർഭത്തിൽ അതിന് പ്രാധാന്യമില്ല. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം തന്റെ പൂർണ്ണതയിൽ പ്രവർത്തിച്ചാൽ ആത്മവിദ്യ ഉണ്ടാകും എന്നില്ല. കേൾക്കുന്നതിന് ചെവിക്ക് നല്ല ക്ഷമത വേണം, കാണുന്നതിന് കണ്ണിന് നല്ല ക്ഷമത വേണം എന്നൊന്നും അർത്ഥമില്ല. അതെല്ലാം ലൗകികമായ കാര്യങ്ങൾക്ക് ഉപകരിക്കും. ശരീരപുഷ്ടി, ഇന്ദ്രിയപുഷ്ടി എല്ലാം അതിനാണ് ഇവിടെ അതെല്ലാം ഉദ്ദേശിക്കുന്നു. ഇവിടെ അതിന്റെ എണ്ണം ശുദ്ധിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ഗുരുക്കന്മാരെ സ്മരിച്ചു അതാണ് പറയുന്നത്. തുടർന്ന് വരുമ്പോൾ ഞങ്ങൾ ഗുരുക്കന്മാരിൽ നിന്നും ഇത് ശ്രമിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ ഗുരുക്കന്മാരെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. അപ്പോൾ ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണോ, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അത് കാണുന്നില്ല, കേൾക്കുന്നില്ല. ഈശ്വരനെ കുറിച്ച് പറയുന്നത് കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു. ഗുരുവിനെ കുറിച്ച് പറയുന്നതോ ഒരു കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. അത് ഈശ്വരനും കഴിയത്തില്ല, ഈശ്വരന് കണ്ണില്ലാതെ കാണാനേ പറ്റൂ. ഗുരുവിനങ്ങനെയല്ല, ഒരു കണ്ണുകൊണ്ട് കാണുന്നവനാണ്, ചെവി കൊണ്ട് കേൾക്കുന്നവനാണ്, വാക്കുകൊണ്ട് പറയുന്നവനാണ്. അങ്ങനെ ഗുരു വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ജിജ്ഞാസുവിന് ചെവി കൊണ്ട് ശ്രവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വിദ്യ പാരമ്പര്യം ഇങ്ങനെ നിലനിൽക്കത്തില്ല. അതാണ് ഗുരുവിന്റെ മഹത്വം. ആ വിദ്യയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഗുരുവാണ് ശ്രേഷ്ഠ. എന്നാൽ ഗുരുവാണ് ആ വിദ്യയെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗുരുവിനെ സ്മരിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ബ്രഹ്മത്തോടാകാം, ഈശ്വരനോടാകാം, ഗുരുവിനോടാകാം. വിദ്യ ഉപദേഷ്ടാവായിരിക്കുന്നു ഗുരുവിനോട്. അത് ഞാൻ പറയുന്നത് അതിന്റെ സന്ദർഭമാണ് അടുത്ത് വരുന്നത്. തനിക്ക് ശുദ്ധി വേണം, ശാരീരികമായ മാനസികമായ ഇന്ദ്രിയപരമായ ശുദ്ധി വേണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത് സ്മരിക്കുന്നത് ഗുരുവിനെയാണ് സ്മരിക്കുന്നത്. ഗുരുവിന്റെ അനുഗ്രഹത്തിനു വേണ്ടി സ്മരിക്കുകയാണ്. അപ്യായന്തു മമാങ്കാനി വാക് പ്രാണ ചക്ഷു ശ്രോത്രം അധോ ബലം സർവാണിച്ച ഇന്ദ്രിയാണിച്ച എന്ന് പറയുമ്പോൾ സർവാത്മകമായ പരിശുദ്ധി അതെന്നെ ഉണ്ടാകട്ടെ. ആ വിദ്യാപാരമ്പര്യത്തിലൂടെ ഈ ആത്മവിദ്യ എന്നിൽ പ്രകാശിക്കട്ടെ. ബ്രഹ്മ ഔപനിഷദം, സർവം ഔപനിഷദം ബ്രഹ്മ, സർവവും ഔപനിഷദമായ ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും. ഇവിടെ സർവം എന്ന് പറയുന്നത് എന്താണ്? സർവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, സാധാരണ പറയുന്നതാണ് പ്രപഞ്ചം. അത് ശരിയായ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പറയുന്നു രാമൻ കൃഷ്ണൻ കേശവൻ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു രാമനും കൃഷ്ണനും കേശവനുമാണ്. അവരിവിടെ എന്ത് പറഞ്ഞു? എന്റെ അംഗങ്ങൾ, വാക്ക്, പ്രാണൻ, ചക്ഷു, ശ്രോത്രം, ഇന്ദ്രിയങ്ങൾ, സർവം എന്ന് പറഞ്ഞ് സർവവും എല്ലാം എന്താണ്? ഔപനിഷദമായ ആ ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചമെല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ഇവിടെ എല്ലാ പ്രപഞ്ചത്തെയും സ്മരിച്ചിട്ട് കാര്യമില്ല. എന്റെ മനസ്സും എന്റെ ഈ ശരീരവും ഇപ്പോ ഈ ജന്മത്തിൽ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ ആത്മവിദ്യയ്ക്ക് ഉതകുന്നതായ സർവവും എന്നിലുള്ള സർവവും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് ആര്? അന്തർഗുണമായ ബ്രഹ്മമായിരിക്കുന്നവൻ, ഈശ്വര രൂപത്തെ സ്ഥിതി ചെയ്യുന്നവൻ, ഗുരുവായിരിക്കുന്നവൻ. എന്താ അതങ്ങനെ പറയുന്നത്? ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആ പരമമായ ശുദ്ധി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ ബ്രഹ്മത്തിലാണ്. അത് പരിശുദ്ധ സ്വഭാവത്തോടുകൂടിയതാണ്. താൻ ശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഇന്ദ്രിയങ്ങളും ശരീരവും ഇതെല്ലാം പരിശുദ്ധമായിരുന്നേ മതിയാവും. എന്തുകൊണ്ട്? അതാ പരിശുദ്ധമായ ബ്രഹ്മസ്വരൂപം തന്നെ. നേഹനാനാസ്തി കിഞ്ചന എന്നെല്ലാം പറയുന്നു. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറയുന്നു. ഇതെല്ലാം പരിശുദ്ധമായി തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സ്വരൂപം പരിശുദ്ധമാണ്, ഞാൻ ഇതിനെ മലിനമാക്കുന്നു, ഞാൻ ഇതിനെ മലിനമാക്കി വീണ്ടും അത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രാപിക്കണം, ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കണം, അതിന്റെ പവിത്രതയെ പ്രാപിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പവിത്രത കൊണ്ടേ ഇത് പ്രകാശിക്കത്തുള്ളൂ. ഇവിടെ പവിത്രതയെ ധ്യാനിക്കുകയാണ്. ആ പരിശുദ്ധിയെ ധ്യാനിക്കുമ്പോൾ സ്വയം അവൻ പരിശുദ്ധനായിത്തീരും. അവൻ അതിനെ മലിനമാക്കിക്കഴിഞ്ഞു. എങ്ങനെയോ അത് മലിനമായി, തിരിച്ച് ആ പരിശുദ്ധിയിലേക്ക് മടങ്ങി വരാതെ നിവൃത്തി. ഇതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്ന പരിശുദ്ധിയാണ്. അപ്പോൾ ആ പരിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒന്നും പിടിച്ചെടുക്കാനൊന്നുമില്ല. ബ്രഹ്മവിദ്യയെ നേടിയെടുക്കാനൊന്നും സാധ്യമല്ല, അതെല്ലാം അസാധ്യമാണ്. പക്ഷേ എന്തിനാണോ സ്വയം മലിനമാക്കിയത് അതിനെ ശുദ്ധമാക്കാം. അതിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി ഒന്ന് ആ പരമപരിശുദ്ധമായിരിക്കുന്ന പരമാത്മതത്വത്തെ സ്മരിക്കുക, അതിനോട് തന്നെ പ്രാർത്ഥിക്കുക. അങ്ങനെ ആയാലേ മറ്റ് വ്രതങ്ങളെല്ലാം സ്വീകരിച്ചും ആ പരിശുദ്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആ പരിശുദ്ധിയിലെ വിദ്യ പ്രകാശിക്കത്തുള്ളൂ. ഭാഷ്യകാരൻ പറയും എന്താണോ? സത്വശുദ്ധി ആ സത്വശുദ്ധിയിലൂടെ സാധിക്കത്തുള്ളൂ. എന്റെ തുടക്കത്തിൽ ഭാഷ്യത്തിൽ പറയുന്നതിനെ കുറിച്ചാണ്. ബാക്കി എന്തെല്ലാം മുമ്പ് പറഞ്ഞു, ഇവിടെ പറയുന്ന മുമ്പ് ഈ ഉപനിഷത്തിന്റെ മുൻഭാഗങ്ങളിലെല്ലാം കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും പറയുകയാണ്. ആ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം ഈ സത്വശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആ സത്വശുദ്ധി കർമ്മങ്ങളിലൂടെയും ഉപാസനകളുടെയും സംഭവിക്കുമ്പോൾ അവിടെ ജ്ഞാനം പ്രകാശിക്കും. അതെല്ലാം ഏറെക്കുറെ കഴിഞ്ഞവനാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ കർമ്മത്തിലൂടെയും എന്റെ ഉപാസനകളിലൂടെയും ആ ശുദ്ധി എന്നിൽ സംഭവിക്കട്ടെ. അത് സംഭവിക്കണം എന്തുകൊണ്ട്? അതാണ് എന്റെ വാസ്തവ സ്വരൂപം. മാലിന്യം ഞാൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, അത് സ്വതസിദ്ധമായിട്ടുള്ളതല്ല. അതുകൊണ്ട് അത് ഇല്ലാതാകണം. അതുകൊണ്ട് ഇതെല്ലാം എന്താണോ ഇവിടെ ഇപ്പോൾ മലിനമായിരിക്കുന്നത്, എന്താണോ തന്നെ ഞാൻ അജ്ഞനാണ്, ഞാൻ കാമിയാണ്, ഞാൻ രാഗദ്വേഷമുള്ളവനാണ് എന്നെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അങ്ങനെ ബോധ്യപ്പെടുന്നതും അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതും സർവം വേദ്യവും വേദനയ്ക്കുള്ള ഉപായമായിരിക്കുന്നു. വേദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നതും, വേദന എന്ന് പറഞ്ഞാൽ അറിവ്, അതിനുള്ള ഉപായമായിരിക്കുന്നു. സർവം എന്താണ്? ഔപനിഷദം ബ്രഹ്മ, പരമപരിശുദ്ധമായ ആ പരമാത്മതത്വം തന്നെയാണ്. അതുകൊണ്ട് പറയണെന്താണ്? അതെന്നെ കൈവിടരുത്. മാഹം ബ്രഹ്മ നിരാകുര്യ, മാ ബ്രഹ്മ നിരാകരോത്, എന്നെ ആ ബ്രഹ്മം നിരാകരിക്കരുത്. ഇപ്പം നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ സ്വയം താൻ മലിനമായിരിക്കും. ഈ ലോകത്തിൽപ്പെട്ട് ഈ ജീവഭാവത്തിൽ വന്നിട്ട് സ്വയം തന്നെ മലിനമാക്കിയിരിക്കുകയാണ്. ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ മനസ്സ് കുടുങ്ങിയാണ് മലിനമാകുന്നത്. അതിനനുസരിച്ച് ഈ കർണങ്ങളെല്ലാം പ്രവർത്തിച്ച് ഈ ശരീരവും പ്രാണൻ പോലും മലിനമായി. എന്നിട്ടാണ് അവൻ ബ്രഹ്മവിദ്യ അർത്ഥിക്കുന്നത്. അങ്ങനെ ബ്രഹ്മവിദ്യ നേടാൻ സാധ്യമല്ല. അത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധി കൈവരണം. അതിനുവേണ്ടി പറയുന്നു, എന്നെ ആ ബ്രഹ്മം നിരാകരിക്കരുത്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ചില ചോദ്യം, ബ്രഹ്മത്തിനോട് എന്തിനു പ്രാർത്ഥിക്കണം? ബ്രഹ്മം നിരാകരിക്കരുത്, കൈവിടരുതെന്ന് പറയും. ബ്രഹ്മം നിർഗുണമല്ലേ? നിർഗുണമായ ബ്രഹ്മം ആരെയും പിടിക്കുന്നുമില്ല, ആരെയും വിടുന്നുമില്ല. ബ്രഹ്മം നിർഗുണമാണ് എന്ന് പറയുന്നത് സത്യമാണെന്നുകൊണ്ട് ശ്രുതി തന്നെ അത് പറയുന്നു. പൂർവ്വ ആചാര്യന്മാർ പറയുന്നത് നിർഗുണമാണ്. അപ്പോൾ അതെന്നെ നിരാകരിക്കരുത് എന്ന് പറയുന്നതിനെന്താ? അപ്പൊ ബ്രഹ്മം എന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നിർഗുണം, നിരാകാരം, നിരഞ്ജനം, ഇങ്ങനെയുള്ള ഒരു അർത്ഥബോധമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളു. ബ്രഹ്മശബ്ദത്തിന്റെ പരമമായ താല്പര്യമാണ് അത് പറയുന്നത്. ബ്രഹ്മം എന്ന് കേട്ടാൽ ഒരിക്കലും നിർഗുണം എന്ന് ധരിക്കരുത്. അങ്ങനെയും വിശദീകരിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ബ്രഹ്മം കേൾക്കാൻ കഴിവുള്ള ബ്രഹ്മമാണ്. പറഞ്ഞല്ലോ, ചെവിയില്ലാതെ കേൾക്കുന്ന ബ്രഹ്മമാണ്. അത് രണ്ടുമാണ്. എന്താണോ കേൾക്കാതിരിക്കുന്നതും കേൾക്കുന്നതുമാണ്. കേൾക്കുന്ന ഭാവത്തിൽ അതിനോട് പ്രാർത്ഥിക്കുകയാണ്, നിരാകരിക്കരുത്. വീണ്ടും സംശയം വരും. ഈ പ്രാർത്ഥന കേൾക്കുന്നു എന്നുണ്ടാ ഉറപ്പ്. പ്രകടമായ ഭാവത്തിൽ നമ്മുടെ മുമ്പിലില്ലല്ലോ. നമ്മുടെ മുമ്പിലുണ്ടോ ബ്രഹ്മം? നമ്മൾ കാണുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്ത് കാണുന്നത് പോലെ നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് ശ്രുതി പറയുന്നതേ ഉള്ളൂ. എന്താണ്? ചെവിയില്ലാതെ കേൾക്കുന്നു. നമുക്കതിന്റെ മുമ്പിൽ അതിനെ സാക്ഷാത്തായി ദർശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കേൾക്കുന്ന ബ്രഹ്മമുണ്ട്. ബ്രഹ്മം പറഞ്ഞല്ലോ പലതരത്തിലുണ്ട്. അതേതാ ബ്രഹ്മം? ഗുരു സാക്ഷാത് പരംബ്രഹ്മ. പരംബ്രഹ്മമായിരിക്കുന്ന ഗുരു പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് കേൾക്കുന്ന ബ്രഹ്മമാണ്. സാക്ഷാത്തായി നമ്മുടെ മുമ്പിൽ പ്രപഞ്ചത്തെ കാണുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ബ്രഹ്മമുണ്ട്. അതാണ് ഗുരു. അതുകൊണ്ടാണ് ഇവിടെ ഗുരു പരമ്പരയെ സ്മരിക്കുന്നത്. ഗുരു പരമ്പര എന്ന് പറയുമ്പോൾ കേവലം ഒരു തത്വം എന്നുള്ള നിലയ്ക്കല്ല, ബഹുവചനത്തിൽ പറയുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നായി പരമ്പരയായി ഗുരുക്കന്മാർ നിലനിൽക്കുന്നു, ഗുരു പരമ്പര നിലനിൽക്കുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആരാണ്? ഗുരു രൂപത്തിലുള്ള ആ ബ്രഹ്മമാണ്. അവിടെ മാത്രമേ നമുക്ക് ഗ്യാരണ്ടി ഉള്ളൂ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, മറ്റൊന്നും ഉറപ്പില്ല. ശ്രുതി പറയുന്നു, പുരാണം പറയുന്നു, ഇതിഹാസം പറയുന്നു, നമ്മുടെ ഇത് വേറെ പ്രമാണങ്ങളല്ലാതെ തെളിവില്ല, അതൊന്നും പ്രത്യക്ഷമല്ല. പക്ഷേ ഗുരു അങ്ങനെയല്ല, പ്രത്യക്ഷമാണ്. ബ്രഹ്മം എന്നെ കൈവിടരുത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? പരമമായ താല്പര്യം. പ്രത്യേകിച്ചും കേനോപനിഷത്തിന്റെ അനുസരിച്ച് ഈ വിദ്യ ഉപദേശിക്കുന്ന ആ ഗുരു പരമ്പര അതെന്നെ കൈവിടരുത്. മൂർത്തിമദ്ഭാവം പ്രാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മം, ഗുരുരൂപത്തിലുള്ള ബ്രഹ്മം, അത് കൈവിടരുത് എന്നാണ് തന്റെ ഇവിടെ പറഞ്ഞല്ലോ, തന്റെ ശുദ്ധി